We can look at this verse, first of all, that we have here on the behind here from Hebrews chapter 1 and verse 7.
നമ്മുടെ കോൺഫറൻസിന്റെ ചിന്തകൾക്ക് ആധാരമായിട്ട് ഇവിടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാക്യം, ഇബ്രായലേഖനം 1-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് നോക്കാം.
Yeah, it says here, he makes his ministers a flame of fire.
അവിടെ നാം കാണുന്നത്, ഇംഗ്ലീഷ് പരിഭാഷയിൽ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ തന്റെ ശുശ്രൂഷക്കാരെ അഗ്നിജ്വാലകളാക്കുന്നു എന്നാണ്.
There we see a picture of God's desire right from the beginning when he made the angels.
അവിടെ പ്രാഥമികമായും ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും മറന്നു പോകരുത്. ദൂതന്മാരുടെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ആ വചനം നമ്മോട് സംസാരിക്കുന്നു.
And that's God's will not only for the angels but for every one of his servants.
അത് സ്വർഗത്തിലെ ദൂതന്മാരെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ ദൂതുവാഹികളായ ശുശ്രൂഷക്കാരായ ദാസന്മാരായ എല്ലാവരെയും കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഹിതം അത് തന്നെയാണ്.
So here this verse is from the Old Testament in Psalm 104.
നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ 104-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ഇവിടെ 7-ാം വാക്യത്തിൽ നാം വായിച്ചത്.
See, right from the beginning of time, God's approval of anything is always being marked by fire.
കാലാതീതമായ സമയം മുതൽ എത്ര പുറമോട്ട് ചിന്തിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന തിരുവചനത്തിലെ ഒരു സത്യം, ദൈവം ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നതിന്റെ അടയാളമായി നാം അവിടെ എല്ലാം കാണുന്നത് ദൈവത്തിന്റെ അഗ്നി അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്.
I think in Christianity, unfortunately, that has gradually shifted to seeing whether a person's doctrine is right.
നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടെങ്കിലും ക്രിസ്തീയ ഗോളത്തിൽ ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ അടയാളമായിട്ട് കരുതപ്പെടുന്നത് ഈ ദൈവത്തിന്റെ അഗ്നി കൊണ്ടുള്ളതായിരിക്കുന്ന ആ സാക്ഷ്യമല്ല, മറിച്ച് ഒരുവന്റെ ഉപദേശം ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ്.
Now it's very important for all of you young people to understand that.
ചെറുപ്പക്കാരായ നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയം വ്യക്തമായി ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്.
See, the devil is not just clever. He's a master strategist who plans how to make Christians ineffective.
നമ്മൊരു കാര്യം മനസ്സിലാക്കണം, സാത്താൻ പിശാച് അവൻ ബുദ്ധിശാലിയാണ് എന്ന് മാത്രമല്ല, അവൻ വലിയ തന്ത്രശാലിയാണ്. ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ എങ്ങനെ വഴിതെറ്റിക്കണം എന്നുള്ളതിന് അവൻ അനേക തന്ത്രങ്ങളുണ്ട്.
We don't have to be so afraid of the devil persecuting us, because persecution has never killed the church in any place.
ദൈവമക്കളായ നമ്മെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവൻ നമ്മെ ഇല്ലായ്മ ചെയ്യുമെന്ന് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, എവിടെ പീഡ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവജനം ശക്തി പ്രാപിച്ചിട്ടേ
ഉള്ളൂ. Always he has succeeded when he has deceived people.
എന്നാൽ പിശാച് എവിടെയൊക്കെ വിജയം നേടിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ മക്കളെ വഞ്ചിക്കുന്നതിലൂടെയാണ്, ചതിക്കുന്നതിലൂടെയാണ് അവൻ അത് സാധിച്ചിട്ടുള്ളത്.
The Bible describes Satan as a roaring lion and as a subtle serpent.
ദൈവത്തിന്റെ വചനം പിശാചിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരിടത്ത് അലറുന്ന സിംഹം എന്നുള്ള നിലയിലാണ്, മറ്റൊരിടത്ത് പറയുന്നത് പാമ്പിനെ പോലെ തന്ത്രശാലിയായിട്ട് പിശാചിനെ പറയുന്നു.
When he came to Eve, he did not come as a roaring lion, he came as a serpent.
ആദിയിൽ ഏദൻ തോട്ടത്തിൽ പിശാച് ഹവ്വയുടെ അടുക്കൽ വന്നപ്പോൾ ഒരു അലർന്ന സിംഹമായിട്ടല്ല അവൻ വന്നതെന്ന് നമുക്കറിയാം. അവൻ സൂത്രശാലിയായ ഒരു പാമ്പായിട്ടാണ് വന്നത്. ഹവ്വയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല പിശാച് അവളുടെ അടുക്കൽ എത്തിയത്. അവളെ പേടിപ്പിക്കുന്ന നിലയിൽ ഭീകരമായിരിക്കുന്ന ഒരു രൂപം എടുത്തല്ല ഏദനിൽ പിശാച്
പ്രത്യക്ഷപ്പെട്ടത്.
സാത്താൻ അറിയാമായിരുന്നു, അവൻ കണ്ടാൽ പേടിക്കുന്ന ഒരു വേഷം കെട്ടി അവിടെ ചെന്നാൽ അവൾ ഭയപ്പെട്ട് ഓടിപ്പോകുമായിരുന്നു, അവന്റെ തന്ത്രം
വിജയിക്കുകയില്ലായിരുന്നു.
വളരെ തന്ത്രപൂർവ്വം അവളുടെ ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിലാണ് അവളോട് പിശാച് സംഭാഷണം ആരംഭിക്കുന്നത്.
He came as a serpent to Jesus also.
നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലും പരീക്ഷകനായി അവൻ വന്നപ്പോൾ അവൻ പാമ്പിന്റെ രൂപത്തിൽ വന്നു.
When you think of the three temptations in the wilderness,
മരുഭൂമിയിൽ കർത്താവ് യേശുവിനുണ്ടായ മൂന്ന് പരീക്ഷകളെ കുറിച്ച് നാം വായിക്കുമ്പോൾ,
Satan was not trying to frighten him.
ഒരിടത്തു പോലും പിശാച് നമ്മുടെ കർത്താവായ യേശുവിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല.
He was trying to be friendly with him.
യേശുവിനോട് ചങ്ങാത്തം ഭാവിച്ച് യേശുവിന്റെ അടുക്കൽ സൗമ്യഭാവത്തിലാണ് നിർദ്ദേശങ്ങളുമായി പിശാച് വരുന്നത്.
I'm concerned that you're hungry. I'd like to help you to eat something.
ഒന്നാമത്തെ പരീക്ഷ തന്നെ ഉദാഹരണമായി ശ്രദ്ധിച്ചു നോക്കുക. അവൻ പറയുന്നത്, നീ 40 ദിവസമായില്ലേ ഭക്ഷണം കഴിച്ചിട്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഭാരം തോന്നുന്നു, നിനക്കെന്തെങ്കിലും ഭക്ഷിക്കണ്ടേ? അതാണ് അവൻ സംസാരിക്കുന്നതിന്റെ
ആശയം.
നിന്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ആൾക്കാര് നീ ദൈവത്തിന്റെ മശീഹാണെന്നുള്ളത് അംഗീകരിക്കണ്ടേ? അതിനുള്ള വഴിയെന്താണ്? നീ ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. അത് പറയുമ്പോഴും ഭീഷണിയുടെ സ്വരമല്ല, അനുനയത്തിന്റെ സ്വരമാണ് പിശാച്.
I'll give you the world. I'm your friend.
ഞാൻ നിന്റെ സ്നേഹിതനാണ്, നിനക്ക് സകല മഹത്വവും തരണമെന്ന് എനിക്ക് എന്തൊരു ആഗ്രഹമാണെന്നറിയാമോ? ഒരു കാര്യം ചെയ്താൽ മതി.
You see, even who was the one to whom Jesus turned around and said, "Get behind me, Satan."
എന്റെ പുറകിൽ പോവുക എന്ന് പറഞ്ഞ് ആരോടാണ് യേശു കർക്കശമായി ഒരിക്കൽ സംസാരിച്ചത്?
It was not to Annas or Caiaphas, it was to Peter.
അത് അന്നാസിനോടും കയ്യപ്പാസിനോടുമല്ല എന്ന് നമുക്കറിയാം. തന്റെ പ്രിയ ശിഷ്യനായ പത്രോസിനോടാണ് യേശു പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടുപോയ.
I want to say to all of you young people, you got to be very careful when Satan comes as a friend.
അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പിശാചങ്ങളുടെ അടുക്കൽ ഒരു സ്നേഹിതന്റെ ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾ അത്യധികം ജാഗ്രതയുള്ളവരായിരിക്കണം.
And I believe Satan has done a tremendous work by shifting the emphasis from fire to doctrine.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്, ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ അടയാളമായ ദൈവത്തിന്റെ അഗ്നി, തീ, അതിന്റെ സ്ഥാനത്ത് ശരിയായ ഉപദേശം എന്നുള്ള കാര്യത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധ വളരെ തന്ത്രപൂർവ്വം പിശാച് തിരിച്ചിരിക്കുകയാണ്.
See, you folks are the next generation in our churches.
എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരായ നിങ്ങളൊക്കെയാണ് ദൈവത്തിന്റെ സഭകളിലെ അടുത്ത തലമുറയിലുള്ള ദൈവത്തിന്റെ മക്കൾ.
I have a big concern.
നിങ്ങളെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ അത്യധികമായിരിക്കുന്ന താല്പര്യമുണ്ട്, നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്.
You can have all your doctrines right and be as dead as a corpse.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ ആശങ്ക ഇതാണ്, ദൈവവചനപ്രകാരം എല്ലാ ഉപദേശങ്ങളും പഠിപ്പീരുകളും നിങ്ങൾക്ക് ശരിയായി ഉള്ളിൽ കൊണ്ടു നടക്കുകയും അതേ സമയത്ത് ഒരു ശവശരീരത്തെ പോലെ ജീവനില്ലാത്തവരായിട്ടിരിക്കുവാനും നിങ്ങൾക്ക് കഴിയും.
And you can remain like that, satisfied that all your doctrines are right and you're doing all the right thing and you're going through all the motions of Christian religion and just exist like that till you die.
ക്രിസ്തീയ മതത്തിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും ഒട്ടും തെറ്റിക്കാതെ കൃത്യതയോടെ ശരിയായിട്ട് ചെയ്യുന്നവരായിട്ട് നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് തുടരുകയും അങ്ങനെ മരിക്കുകയും ചെയ്യുവാൻ വലിയൊരു അപകട സാധ്യതയുണ്ട്.
And you see, one of the ways in which the devil has got the church to shift its emphasis to doctrine,
സഭയുടെ ഊന്നൽ, ദൃഷ്ടി, ഉപദേശം, ശരിയായ ഉപദേശം എന്നുള്ള കാര്യത്തിലേക്ക് തിരിക്കുവാൻ പിശാച് ചെയ്തിട്ടുള്ള ഒരു തന്ത്രം ഇതാണ്,
is by creating so many cults.
വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന പ്രത്യേകതകളുള്ള കൂട്ടങ്ങളെ പിശാച് ഭൂമിയിൽ ഉണ്ടാക്കുവാനായി പ്രേരിപ്പിച്ചിട്ടുണ്ട്.
So many groups with different doctrines to different degrees.
ദൈവവചനത്തിലെ തന്നെ ഉപദേശങ്ങൾ വ്യത്യസ്തങ്ങളായ ഊന്നൽ കൊടുത്ത് വിവിധ തരത്തിൽ അതിന് അധികം ശ്രദ്ധ ചെലുത്തി പഠിപ്പിക്കുന്ന വ്യത്യസ്ത കൂട്ടങ്ങളെ നാം ചുറ്റും കാണുന്നു.
And then every shepherd is concerned to protect his flock from that false doctrine and this false doctrine and the other thing, and the devil just makes people spend all their time straightening out people's doctrines.
ക്രിസ്തീയ നാമം ധരിച്ചിരിക്കുന്നതായ വിവിധ സമൂഹങ്ങൾ, കൂട്ടങ്ങൾ, അവരുടെ ഇടയിലൊക്കെ എന്താ നടക്കുന്നതെന്നറിയാമോ? ഒരു പ്രത്യേക ഉപദേശത്തെക്കുറിച്ച് വളരെ ജാഗ്രത ഉള്ളതായിരിക്കുന്ന ഇടയന്മാർ ആ വ്യക്തിയുടെ കീഴിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ മറ്റൊരു തരത്തിലേക്കും തിരിയാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധ ചെലുത്തുന്നു.
You know, we are living in a day when there are so many variations in doctrine among believers.
നമുക്ക് അറിയാം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വിശ്വാസികളുടെ ഇടയിൽ തന്നെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ എത്രയധികം വകഭേദങ്ങളാണ് വ്യത്യസ്തതകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
And I know we have to help people to see the truth.
എന്റെ ബോധ്യം കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ കണ്ടെത്തുവാൻ നാം സഹായിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്.
But I know how the devil can make a person spend all his time correcting this wrong doctrine, that wrong doctrine, and being happy, I have protected my flock from all the wrong doctrines.
എന്നാല് എനിക്ക് ഭയമുള്ളതായ മറ്റൊരു കാര്യം പറയാം. ഒരു വ്യക്തിയുടെ ഒരു ശുശ്രൂഷകന്റെ ജീവിതകാലം മുഴുവൻ തന്റെ കൂടെയുള്ള വിശ്വാസികളെ തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് അക്ഷയുടെ പരിശ്രമം നടത്തുക മാത്രം ചെയ്ത് ദൈവത്തിന്റെ ലക്ഷ്യം തെറ്റിപ്പോകാൻ
കഴിയും.
ലോകമൈത്രത്തിലേക്ക് ഞങ്ങളുടെ സഭയിലുള്ളവരാരും വഴിതെറ്റി
വീണിട്ടില്ല.
സമ്പൽ സമൃദ്ധിയുടെ ഒരു സുവിശേഷത്തിലേക്കും ഞങ്ങൾ വഴുതി വീണില്ല എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം.
We've not gone astray into non-use of medicine for healing and
രോഗം വരുന്ന സമയത്ത് മരുന്ന് തൊടുകയില്ല എന്നുള്ള കർക്കശവും പിടിവാശിയും അങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല എന്ന് വേണമെങ്കിൽ അഭിമാനിക്കാം.
We've not gone into all these legalistic lifestyle.
മറ്റു പലരും ചെയ്യുന്നത് പോലെ വലിയ മതാനുഷ്ഠാനത്തില് കർക്കശമായിരിക്കുന്ന നിബന്ധനകളൊന്നും നമുക്കില്ല എന്ന് വേണമെങ്കിൽ
പറയാം.
തെറ്റായിരിക്കുന്നതായ വ്യത്യസ്ത ഉപദേശങ്ങളിൽ നിന്നൊക്കെ എന്റെ കൂടെയുള്ളവരെ ഞാൻ സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനിക്കാം.
പീപ്പിൾ ഹു ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ദീസ് ഫാൾസ് ഡോക്ട്രിൻസ് ആർ ആസ് കോൾഡ് ആസ് ഐസ്.
എന്നാൽ നിർഭാഗ്യകരമായ കാര്യം വിവിധ തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളിൽ നിന്നൊക്കെ ഇത്ര പരിശ്രമിച്ച് സംരക്ഷിക്കപ്പെടുന്ന ഈ കൂട്ടമുണ്ടല്ലോ, ഈ ചെറിയ കൂട്ടം, അവരെ സ്പർശിക്കുമ്പോൾ നമുക്കറിയാം തണുത്ത ഐസ് കട്ടയിൽ പിടിക്കുന്ന പോലെയാണ്.
Elders who should be weeping that these folks are like ice are not weeping because they have been protected from false doctrine.
ദൈവിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മഞ്ഞുകട്ട പോലെ തണുത്തുറഞ്ഞിരിക്കുന്ന വിശ്വാസികളെ കാണുമ്പോൾ മൂപ്പന്മാർ അലമുറയിട്ട് കരയേണ്ടതാണ്. അതേസമയത്ത് അവർ സ്വയതൃപ്തിയിൽ കഴിയുകയാണ്, തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും എന്റെ കൂടെയുള്ളവരെയൊക്കെ ഞാൻ സംരക്ഷിച്ചല്ലോ എന്ന്.
So can't you say the devil has succeeded?
നിങ്ങൾക്ക് എന്തു തോന്നുന്നു, പിശാച് തന്റെ പദ്ധതിയിൽ വളരെയധികം വിജയിച്ചിട്ടില്ലേ?
I'll tell you honestly, I would rather have somebody who has got one or two of these doctrines a little wrong and who's on fire for God than someone who's got all his doctrines right and who's cold as ice.
നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എല്ലാ ഉപദേശങ്ങളും കൃത്യതയോടെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയിട്ട് ഐസ് പോലെ തണുത്തിരിക്കുന്ന ഒരുവനേക്കാളും ഏത് സമയത്തും ഒന്ന് രണ്ട് ഉപദേശ വിഷയങ്ങളിൽ പിശകിയാലും, തെറ്റണമെന്നല്ല അഥവാ തെറ്റിയാലും, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഹൃദയത്തിൽ തീ കത്തുന്ന ഒരുവനെയാണ് ഞാൻ എല്ലാ സമയത്തും ഞാൻ അന്വേഷിക്കുന്നത്.
I would rather have a person who believes in child baptism who's on fire for God than someone who's taken adult baptism and who's cold.
നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും ഞാൻ ഈ കാര്യം പറയാൻ മടിക്കുന്നില്ല. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ശിശുസ്നാനത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിലുള്ള വിശ്വാസ സ്നാനമെന്ന സത്യം ഗ്രഹിച്ചിട്ട് കർത്താവിനോടുള്ള സ്നേഹമില്ലാതെ ഹൃദയം തണുത്തിരിക്കുന്നതിനേക്കാളും ആദ്യം പറഞ്ഞ ആളിനെയാണ് എനിക്ക് സ്നേഹം.
Right from the beginning, God has manifested his approval by fire.
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരംഭ നാളുകൾ മുതലേ ദൈവത്തിന്റെ അംഗീകാരം ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ അഗ്നി അയച്ചു.
You know, we read that Cain and Abel brought offerings to God.
ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ നാം കാണുന്നുണ്ട് ആദമിന്റെ മക്കളായിരിക്കുന്ന കയീനും ഹാബീലും ദൈവത്തിന് യാഗം കൊണ്ടുവന്ന സന്ദർഭം.
It doesn't tell us there how Cain knew that God accepted Abel's offering.
അവിടെ നാം വായിക്കുന്നില്ല, അവിടെ എഴുതിയിട്ടില്ല തന്റെ യാഗം ദൈവം അംഗീകരിച്ചില്ല എന്ന് കയീൻ മനസ്സിലാക്കിയ വിധം.
How do you think they felt?
നിങ്ങൾക്ക് എന്തു തോന്നുന്നു, അവർക്ക് എങ്ങനെയായിരിക്കും രണ്ടുപേർക്കും അത് മനസ്സിലായത്? ദൈവത്തിന്റെ അംഗീകാരമോ മറിച്ചോ?
I mean, you and I, when we say God has accepted something, it's just by a quiet witness in our spirit, right?
നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നാം ചെയ്ത ഏതെങ്കിലും ഒരു കാര്യമെന്നും പറഞ്ഞ കാര്യത്തെയോ ദൈവം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് ഉള്ളതായിരിക്കുന്ന ആത്മാവിന്റെ ശാന്തമായ ഒരു സാക്ഷ്യം കൊണ്ടല്ലേ നാം അത് അറിയുന്നത്.
ഇഫ് ഏബിൾ ഹാഡ് എ ക്വയറ്റ് വിറ്റ്നസ് ഇൻ ഹിസ് സ്പിരിറ്റ് ആൻഡ് കെയിൻ ഡിഡ് നോട്ട് ഹാവ് എ ക്വയറ്റ് വിറ്റ്നസ് ഇൻ ഹിസ് സ്പിരിറ്റ്, Cain would never have killed Abel. I'll tell you that.
നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം. ഇന്ന് നാം അങ്ങനെയാണ് ദൈവത്തിന്റെ അംഗീകാരം അറിയുന്നത്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെയാണ് ഹാബേൽ ദൈവത്തിന്റെ യാഗം സ്വീകരിച്ചു എന്ന് അറിഞ്ഞിരുന്നതെങ്കിൽ, അവന്റെ ഉള്ളിൽ ഉള്ള അസ്വസ്ഥത അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ, കയ്യിൽ അവനോട് ചുണ്ടി പിടിക്കേണ്ട കാര്യമെന്താണ്? അവനെ കൊല്ലേണ്ട കാര്യമെന്താണ്? കയ്യിനും പറയാൻ കഴിയുമായിരുന്നില്ലേ, എന്റെ യാഗവും ദൈവം അംഗീകരിച്ചു ഇല്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്റെ ഉള്ളിൽ അതിന്റെ സ്വസ്ഥതയുണ്ട്. ആത്മാവ് വളരെ ശാന്തമായി എന്നോട് സാക്ഷ്യം പറഞ്ഞു, എന്നെയും അംഗീകരിച്ചു.
സംതിങ് വിസിബിൾ that Cain saw, I believe it was a fire that fell on Abel's offering.
അതുകൊണ്ട് നാം ഏത് കാര്യമാണ് വിശ്വസിക്കേണ്ടത്? ദൈവം വ്യക്തമായ ഒരു തെളിവ് നൽകിയാണ് ആ അംഗീകാരം വെളിപ്പെടുത്തിയത്. എന്റെ ബോധ്യം സ്വർഗത്തിൽ നിന്നും ദൈവം തീ ആ യാഗത്തിന് മേൽ അയച്ചു എന്ന് തന്നെയാണ്.
How do you know?
നിങ്ങളോട് ചോദിക്കുമായിരിക്കും, ഇത്ര ഉറപ്പായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്?
Because that's how he accepted it later. You see Leviticus chapter 9.
കാരണം പിൽക്കാലത്ത് ദൈവത്തിനായി അർപ്പിക്കപ്പെടുന്ന യാഗം ദൈവം അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് അങ്ങനെ തന്നെയാണ് എന്ന് നാം കാണുന്ന ഉദാഹരണത്തിന് ലേവ്യ പുസ്തകം 9 നോക്കിയാട്ടെ.
Leviticus chapter 9 and verse 22.
9 22 വാക്യം ഇങ്ങനെയാണ്.
It says, Aaron lifted up his hands and blessed them, and he stepped down after making the sin offering and burnt offering and peace offering.
പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു.
And then Moses and Aaron went into the tent of meeting. They came out and blessed the people.
മോശെ അഹരോന് സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. 23.
Suddenly the glory of the Lord appeared.
അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിന് പ്രത്യക്ഷമായി.
Fire came from before the Lord and consumed the burnt offering and portions on the fat on the altar, and the people saw it, they shouted and fell on their feet.
പുരുവരത്തെ വാക്യം ശ്രദ്ധിക്കുക. യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്താണ് തീ പുറപ്പെട്ടു. യാഗപീഠത്തിലുള്ള ഹോമയാഗവും മേദസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു.
Elijah knew that. That's why he said, let the God who answers by fire be the true God.
ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ മുദ്ര എന്താണെന്നുള്ളത് പ്രവാചകനായ ഏലിയാവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കർമ്മകളുടെ മുകളിൽ പറഞ്ഞത്, ദൈവം തീ കൊണ്ട് ഉത്തരമല്ലെന്നെങ്കിൽ അവനാണ് സാക്ഷാൽ ദൈവം.
I say the same thing today.
ഇന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ അടയാളം അത് തന്നെയാണ്.
God who answers by fire, that is the true God.
തീ കൊണ്ട് ഉത്തരമല്ലെന്ന് യഹോവ ദൈവം, ആ ദൈവം തന്നെയാണ് സാക്ഷാൽ ദൈവം.
It's not only here, even when later on in Solomon, you read in 2 Chronicles 7, when Solomon offered, it says the fire of God fell there too.
കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം 7 രണ്ട് ദിനവൃത്താന്തം 7 നാം അത് തന്നെ കാണുന്നുണ്ട്. ശലോമോൻ രാജാവ് ദൈവത്തെ യാഗം അർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ വന്ന് ആ യാഗം അംഗീകരിച്ചു, അതിനെ കത്തിച്ചു.
And the great danger is this.
നമുക്കുള്ള ഏറ്റവും വലിയ അപകടം ഇതാണ്.
That when we recognize that fire is the mark of God's approval.
ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ യഥാർത്ഥ അടയാളം ദൈവത്തിന്റെ തീയാണ് എന്ന് നാം വിശ്വസിച്ച് കഴിഞ്ഞിട്ടും,
we can try to produce that fire ourselves to try and prove to people, I've also got the fire.
അങ്ങനെ ദൈവത്തിന്റെ അംഗീകാരം എനിക്കുമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവമയച്ച അഗ്നിയുടെ സ്ഥാനത്ത് എനിക്ക് തന്നെ സ്വന്തം തീ അഗ്നി കത്തിക്കുവാൻ ഉള്ള ഒരു വലിയ പരീക്ഷയാണ് വലിയ അപകടം.
That is why there's a lot of counterfeit fire in Christianity today.
അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ ഒട്ടനവധി അനുകരണീയം അനുകരണമായിരിക്കുന്ന അഗ്നി ദൈവത്തിന്റെ അഗ്നിക്ക് പകരമുള്ളത്.
We need discernment.
അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചോളം അത്യധികമായി ആത്മീയ വിവേചനം ആവശ്യമായിരിക്കുന്നത്.
This is not something new.
ഇത് പുതിയ ഒരു പ്രതിഭാസമല്ല.
See here, Leviticus 9:24.
ലേവ്യ പുസ്തകം 9 24 വാക്യം നാം ഇപ്പോൾ വായിച്ചു.
This is the first time, as far as I can see in scripture, where we read after the Israelites came out that the fire of God fell on an altar.
എനിക്ക് അറിയാവുന്നിടത്തോളം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വന്നതിന് ശേഷം, ഒരു യാഗപീഠത്തിൽ ദൈവത്തിന്റെ അഗ്നി വീഴുന്ന ആദ്യത്തെ സന്ദർഭമാണ് ഇവിടെ നാം വായിച്ചത്. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അഗ്നിസ്തംഭം അവർക്ക് കാണുവാൻ
കഴിയുമായിരുന്നു.
ഇസ്രായേൽ ജനം കണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ അഗ്നിസ്തംഭം ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന്മേൽ വന്ന് ആവസിക്കുന്നത് അവർ കണ്ടു.
But they have never seen the fire of God fall on a sacrifice on the burnt up brazen altar.
എന്നാൽ ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ സമാഗമന കൂടാരത്തിൽ അർപ്പിക്കപ്പെടുന്ന ആ യാഗ വസ്തുവിന്മേൽ ദൈവത്തിന്റെ തീ വന്നതിനെ ദഹിപ്പിക്കുന്നത് അവരതുവരെ കണ്ടിരുന്നില്ല.
This is such a fantastic experience.
അതത്രയും അത്യധികം ഗൗരവമേറിയ ഭയാനകരമായിരിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു.
That Aaron's son said, "We must have this every time."
ആ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരുന്നത് കണ്ട അഹരോന്റെ മക്കള് അവരും മനസ്സിൽ ചിന്തിച്ചു, ഈ തീയെ ഞങ്ങൾക്കും ഉണ്ടാകണം.
So we read in the next verse.
അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ, പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു.
Nadab and Abihu, the sons of Aaron, took their fire pans and put fire in them and offered a strange fire before the Lord which he had not commanded.
ഈ ദൃശ്യം 24-ാം വാക്യത്തിലെ ദൃശ്യം കണ്ടതിനു ശേഷം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അന്യ ആഗ്നി കൊണ്ടുവന്നു എന്ന് നാം വായിക്കുന്നു.
ടിപ്പിക്കൽ ഓഫ് ഹ്യൂമൻ നേച്ചർ.
ഇത് മനുഷ്യരുടെ പൊതു സ്വഭാവമാണ്.
യു സീ എ ഫയർ, യു സേ, വെൽ, ഐ ഗോട്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് ദാറ്റ്, അതർവൈസ് ഐ ലൂസ് മൈ റെപ്യൂട്ടേഷൻ.
ദൈവത്തിന്റെ അഗ്നി എവിടെ കാണുന്നോ അപ്പോൾ നമ്മുടെ മനുഷ്യഹൃദയം നമ്മോട് പറയും, എനിക്കും അതുപോലെ ഒരു തീ വേണം.
If Nadab and Abihu said, well, yesterday our father lifted up his hand and the fire came, so we also can do it.
അവരുടെ പിതാവ് അഹരോൻ പുരോഹിതനായിരുന്നു, നമുക്കറിയാം. അവർ ചിന്തിച്ചു കാണും, ഞങ്ങളുടെ അപ്പൻ ഇന്നലെ സ്വർഗത്തിലേക്ക് കൈയുയർത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി വന്ന്
സോ
യാഗവസ്തുവിനെ ദഹിപ്പിച്ചു, ഞങ്ങൾക്കും അതുപോലെ ചെയ്യാൻ കഴിയണം.
We're not sure whether the fire will come.
സ്വർഗത്തിൽ നിന്ന് അങ്ങനെ തീ വരുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല.
സോ ടു ബി ഓൺ ദ സേഫ് സൈഡ് വിൽ ടേക്ക് എ ലിറ്റിൽ ഫയർ ഔർസെൽവ്സ്.
അതുകൊണ്ട് സംഗതി ഉറപ്പാക്കാനായിട്ട് പരിഹസിക്കപ്പെടാതിരിക്കാനായിട്ട് ഒരു അല്പം തീയെ കൊണ്ടുപോയിക്കളയാം ദൈവത്തിന്റെ അടുക്കലേക്ക്.
വിൽ ഫൂൾ ദ പീപ്പിൾ.
മനുഷ്യരെ കബളിപ്പിക്കാൻ എളുപ്പ വഴിയാണ്.
ആൻഡ് ദ ഫയർ വിൽ കം, പീപ്പിൾ വിൽ തിങ്ക് ഇറ്റ് ഈസ് സെയിം ആസ് യെസ്റ്റർഡേസ് ഫയർ, അഗൈൻ ഇറ്റ് കെയിം ടുഡേ ഓൾസോ.
ആ യാഗ വസ്തുവിന്റെ മേലെ അവർ കൊണ്ടുവന്ന തീ വെച്ച് അത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കി നിൽക്കുന്ന ജനം വിചാരിക്കും, ഇന്നലെ വന്ന പോലെ തന്നെയുള്ള തീയാണ് ഇന്നും യാഗവസ്തുവിനെ ദഹിപ്പിച്ചതെന്ന്.
ദിസ് ഈസ് ദേർ ആർ പ്ലെന്റി ഓഫ് നേഡാബ്സ് ആൻഡ് അബൈഹൂസ് ഇൻ ക്രിസ്തുദം ടുഡേ.
ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഒട്ടനവധി നാദാബുമാരും അബീഹുമാരും ഉണ്ടെന്നുള്ള സത്യം നാം തിരിച്ചറിയണം.
യു കനോട്ട് മാനുഫാക്ചർ ദ ഫയർ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ അഗ്നിയെ ഒരു മനുഷ്യനും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല.
യു കാൻ ഗെറ്റ് ഇറ്റ് ബൈ ടാരിങ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് സെയിങ് ഹല്ലേലൂയ 1000 ടൈംസ്.
എത്ര നേരം കാത്തിരുന്നാലും എത്രയധികം കഷ്ടതകൾ നാം ഏറ്റെടുത്താലും 1000 തവണ ഹല്ലേലൂയ പറഞ്ഞാലും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്ന കാര്യമല്ല ദൈവത്തിന്റെ
അഗ്നി. ഷേക്കിംഗ് ആൻഡ് വൈബ്രേറ്റിംഗ് യുവർ വോയിസ് ഓർ any of that garbage.
നമ്മുടെ ശരീരം വിറപ്പിച്ചാലും നമ്മുടെ ശബ്ദത്തിന് വിറയല് കൊടുത്താലും ഒന്നും ദൈവത്തിന്റെ അഗ്നി നമ്മുടെ മേൽ വരികയില്ല, നമുക്കത് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല.
You can't produce it.
അത് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല.
God has to set us on fire.
ദൈവം തന്നെ നമ്മുടെ മേൽ തന്റെ തീ അയച്ച്
മതിയാകും. Makes his ministers the flame of fire.
ഇബ്രാഹിം 1:7 അതിന്റെ ഒരു അംശം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് അത് പറയുന്നത്? അവിടുന്നാണ്, അവനാണ് തന്റെ ദാസന്മാരെ അഗ്നിജ്വാലയാക്കുന്നത്.
In the Old Testament, only very few people could be servants of God.
പഴയ നിയമ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ദൈവത്തിന്റെ യഥാർത്ഥ ദാസന്മാരായി ശുശ്രൂഷ ചെയ്യുവാൻ അവകാശമുള്ളായിരുന്നു.
And only men.
അതെ, പുരുഷന്മാർക്ക് മാത്രം അവകാശപ്പെട്ട
കാര്യമായിരുന്നു.
ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷകൻ പുരോഹിതനാകണമെന്ന് വരികില് അഹരോന്റെ കുടുംബത്തില് ആ പൌരോഹിത്യ ലേവി ഗോത്രത്തിൽ നിങ്ങൾ ജനിച്ചിരിക്കണം.
ആൻഡ് ഇഫ് യു ഹാഡ് ടു ബി എ പ്രോഫറ്റ്, ഓക്കെ, യു കുഡ് ബി ഫ്രം എനി ട്രൈബ്, ബട്ട് ദാറ്റ് വാസ് സോ റെയർ, വൺ ഇൻ എ മില്യൺ വിൽ ബി എ പ്രോഫറ്റ്.
ദൈവത്തിന്റെ ഒരു പ്രവാചകനാകണമെന്ന് വരികിൽ ഏത് ഗോത്രത്തിൽ നിന്നും ആകാം, പക്ഷേ 100,000-ൽ ഒരാള് പോലും ദൈവത്തിന്റെ അത്തരത്തിലുള്ള പ്രവാച ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടില്ല.
This is what has changed in the New Testament.
എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ വ്യത്യാസം വന്ന കാര്യം ഈ വിഷയത്തിലാണ്.
That's what Peter said on the day of Pentecost.
പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞത് ഈ സത്യമാണ്.
There again, God manifested his approval by a tongue of fire on top of their heads.
നമുക്കറിയാം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൂടി വന്നിരുന്ന ജനത്തിന്റെ മേലെ ദൈവം തന്റെ അംഗീകാരത്തിന്റെ മുദ്ര വെളിപ്പെടുത്തിയത് സ്വർഗത്തിൽ നിന്നും തീ നാവുകൾ പോലെ അഗ്നി അവരുടെ മേൽ
വന്നപ്പോഴാണ്.
അതായിരുന്നില്ല ഏറ്റവും പ്രധാന കാര്യം. അവരുടെ മേൽ വന്ന ബാഹ്യമായി മറ്റുള്ളവർ കണ്ട ആ അടയാളത്തിനപ്പുറമായി അവരുടെ അന്തരംഗത്തിൽ അകത്ത് ദൈവത്തിന്റെ അഗ്നി കൊണ്ടുള്ള സ്നാനം അവർക്ക് ലഭിച്ചു.
That tongue of fire has never again been duplicated in 2000 years.
പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ നിലയില് അഗ്നി നാവുകൾ ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾക്കുള്ളിൽ വീണ്ടും ഒരു പ്രാവശ്യം പോലും ദൈവം അവണ്ണം അയച്ചിട്ടില്ല.
The baptism of fire which those 120 got on the day of Pentecost.
എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 120 പേർക്ക് ലഭിച്ചതായ അഗ്നി സ്നാനം ഉണ്ടല്ലോ.
That is what John the Baptist prophesied. He will baptize you in fire.
സ്നാനയോഹന്നാൻ പ്രവചിച്ചത് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സ്നാനത്തെ കുറിച്ചാണ്. അവൻ നിങ്ങളെ അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു.
Sometimes this word baptism can confuse us.
ചിലപ്പോൾ സ്നാനം, ബാപ്റ്റിസം എന്ന് പറയുന്ന ആ പദം നമ്മെ കുഴക്കാൻ സാധ്യതയുണ്ട്.
I believe that is also a work of the devil.
അതും പിശാചിന്റെ ഒരു തന്ത്രം തന്നെയാണെന്നാണ് എന്റെ
വിശ്വാസം. Introduce this word baptism into the Bible.
ദൈവവചനത്തിൽ ബാപ്റ്റിസം എന്ന, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈബിളിൽ ബാപ്റ്റിസം എന്നുള്ള ഒരു പദം കൊണ്ടുവന്നത് തന്നെ പിശാചിന്റെ സൂത്രപ്പണികളിൽ ഒന്നാണ്.
You know, when the King James version of the Bible was translated about 400 years ago,
ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ലഭ്യമായിട്ടുള്ള പഴയ ഇംഗ്ലീഷ് പരിഭാഷ, കിംഗ് ജെയിംസ് വേർഷൻ ഉണ്ടായ കാലഘട്ടത്തിൽ,
കിംഗ് ജെയിംസ് വാസ് ദി കിംഗ് ഓഫ് ഇംഗ്ലണ്ട്.
ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജെയിംസ് എന്ന് നമുക്കറിയാം.
He gave some 20-30 rules to all these translators.
ബൈബിൾ പരിഭാഷപ്പെടുന്ന പരിഭാഷകർക്ക് ഏതാണ്ട് 20-ലധികം നിർദ്ദേശങ്ങൾ, പ്രമാണങ്ങൾ രാജാവ് തിരുമനസ്സുകൊണ്ട് തന്നെ നൽകി.
One of the rules he gave was don't shake any existing church traditions with your translation.
അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇതായിരുന്നു, അന്ന് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഔദ്യോഗിക സഭയുടെ വിശ്വാസം, പ്രമാണങ്ങൾ, അടിസ്ഥാനങ്ങളിൽ ഒന്നും ഇളക്കുന്ന പരിപാടികളൊന്നും പുതിയ പരിഭാഷയിൽ പദങ്ങൾ കൊണ്ടുപോലും വന്നുകൂടാ.
That's why you have words like bishop in the King James version which is never found in the Greek.
അതുകൊണ്ട് തന്നെയാണ് കിംഗ് ജെയിംസ് വേർഷനിൽ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ബിഷപ്പ് എന്നുള്ള പദം കാണുന്നത്. മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെ ഒരു പദമില്ല, അതിന് തുല്യമായ പദമില്ല.
ഓൾ അതർ ട്രാൻസ്ലേഷൻസ് ട്രാൻസ്ലേറ്റ് ഈസ് ഓവർസിയർ.
മറ്റ് പരിഭാഷകളിലൊക്കെ നാം കാണുന്ന പോലെ ബിഷപ്പ് എന്നല്ല, ഓവർസിയർ എന്നുള്ള പദമാണ് അതിന് തുല്യമായി
ഉപയോഗിച്ചിരിക്കുന്നത്.
അന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടില് ബിഷപ്പുമാർ എന്ന സ്ഥാനമുള്ളവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അതേ പദം പരിഭാഷപ്പെടുത്തി ഇവിടെ ഉപയോഗിച്ചു.
ഇൻ ആക്ട്സ് ചാപ്റ്റർ 12 ഇൻസ്റ്റെഡ് ഓഫ് പാസ് ഓവർ ദേ റോട്ട് ഈസ്റ്റർ. ദേർ വാസ് നോ ഈസ്റ്റർ.
അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ ശരിക്ക് 12-ാം അധ്യായത്തിൽ ആ ഒരു പ്രത്യേക ഭാഗം പരിഭാഷപ്പെടുത്തിയപ്പോൾ ഈസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി. ശരിക്കും അത് വരേണ്ടത് പെസഹ എന്നാണ്, പാസ് ഓവർ എന്നാണ്.
Then they came to this Greek word baptizo.
ഗ്രീക്ക് ഭാഷയിലും ആ ഉദ്ദേശിച്ച മൂലപദം ബാപ്റ്റൈസോ എന്നാണ്. ആ പദം ഇംഗ്ലീഷിൽ എന്താക്കണം എന്ന് ചിന്തിച്ചപ്പോൾ,
ബാപ്റ്റൈസോ ഈസ് എ വെരി സിംപിൾ വേർഡ് യൂസ്ഡ് ഓൾ ഓവർ ഇൻ ഗ്രീസ് ടു മീൻ ഇമേഴ്സ്. ദാറ്റ്സ് ഓൾ ഇറ്റ് മീൻസ്.
അന്ന് ഗ്രീക്ക് ഭാഷ പ്രചാരത്തിലുണ്ടായിരുന്ന സംസാര ഭാഷയായിരുന്നു. ഏത് സാധാരണക്കാരനും മനസ്സിലാകുമായിരുന്നു. ബാപ്റ്റൈസോ എന്ന പദത്തിന്റെ അർത്ഥം മുഴുകുക, കഴുകുക എന്നൊക്കെയാണ്.
ഇമേഴ്സ്,
വെള്ളത്തിൽ മുക്കുന്ന ഒരു പ്രവൃത്തി, കുളിക്കുകയാണെങ്കിലും ഒരു വസ്തുവിനെയാണെങ്കിലും അതിനാണ് ബാപ്റ്റൈസോ എന്ന് പറഞ്ഞിരുന്നത്.
In fact, like in Revelation 19 it says about Jesus coming from heaven with a vest garment dipped in blood, baptized in blood. That's what it says.
വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ കർത്താവ് രക്തത്തിൽ മുക്കിയതായിരിക്കുന്ന ഒരു അങ്കിയുമായി വരുന്ന ചിത്രം കാണുന്നു. അവിടെയും ബാപ്റ്റൈസോ എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പരിഭാഷക്കാരെ അത്ഭുതപ്പെടുക, ചിന്തിച്ചു ഈ പദം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തേണ്ടത്.
Going to all the world, make those disciples and immerse them in the name of the Father, Son and Holy Spirit.
അവരെ സത്യസന്ധമായി പരിഭാഷപ്പെടുത്തിയിരുന്നെങ്കിൽ മത്തായി 28-ൻ ഒടുവിൽ ഇങ്ങനെ പറയണമായിരുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട് അവരെ വെള്ളത്തിൽ മുക്കുക എന്നാണ് എഴുതേണ്ടിരുന്നത്.
But they looked at the church of England and found nobody was being immersed.
ഇംഗ്ലണ്ടിലെ സഭയെ അതിന്റെ ആചാരങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവർ കുഴങ്ങി, ആരെയും വെള്ളത്തിൽ മുക്കുന്നില്ല, തളിക്കുന്നേയുള്ളൂ, തളിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ വെള്ളം തളിക്കുന്ന കാര്യം മാത്രമേ അന്ന് നിലവിലുള്ളൂ.
They couldn't translate it sprinkle because that would be a lie.
അവർക്ക് എന്നാൽ നിങ്ങൾ സകലരെ ശിഷ്യരാക്കി അവരുടെ മേൽ വെള്ളം തളിക്കുക എന്ന് എഴുതാനും അവർക്ക് ധൈര്യമില്ല, കാരണം അതൊരു
പച്ചക്കള്ളമാണ്.
അവർക്ക് ഒരു ദൈവഭയത്തിന്റെ അംശം ഉള്ളിലുണ്ടായിരുന്നു.
സോ ദി ഡെവിൾ സജസ്റ്റഡ് ടു ദം,
ഞാൻ വിശ്വസിക്കുന്നത് പിശാച് അവരുടെയൊക്കെ ചെവിയിൽ മന്ത്രിച്ചു,
invent a new word,
ഒരു പുതിയ പദം അങ്ങ് കണ്ടുപിടിച്ചാലോ, ഈ മൂലപദവുമായിട്ട് ബന്ധമുള്ള.
Put the same Greek word into this English.
ആ ഗ്രീക്ക് ഭാഷയിലുള്ള ബാപ്തിസ്മോ എന്നുള്ള പദം തന്നെ ഈ പുതിയ ഭാഷയിൽ
ഉപയോഗിച്ചിരിക്കുകയാണ്.
നിങ്ങൾ കള്ളം പറയുന്നില്ല.
So they wrote, baptize them in the name of Father, Son, and Holy.
ആ അവരതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കിംഗ് ജെയിംസ് വെർഷനിൽ എഴുതി അവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളതിനെ അവരെ ബാപ്റ്റൈസ് ചെയ്യുക എന്ന് എഴുതി.
So when people read this Bible in England,
ഇംഗ്ലണ്ടിലെ അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് പുതിയ പരിഭാഷ കിട്ടി, വളരെ താല്പര്യത്തോടെ അവർ ബൈബിൾ വായിച്ചപ്പോൾ,
baptize them, what is that, we have never heard that word before.
അവരെ പലരും ഇംഗ്ലീഷ് ഭാഷ നേരത്തെ സംസാരിച്ചിരുന്നവർക്ക് ഇതൊരു പുതിയ പദമായിരുന്നു, അവർക്ക് ഗ്രീക്ക് പലർക്കും അറിയത്തില്ല കേട്ടോ. അവർ കണ്ടപ്പോൾ ബാപ്റ്റൈസ് ചെയ്യുക എന്ന് എഴുതിയിരിക്കുന്നു, ഇതിന്റെ അർത്ഥം എന്താണ്?
ഓ, that must be what they do to the children in the church. Okay.
അപ്പോൾ അവർ വിചാരിച്ചു നമ്മുടെയൊക്കെ പള്ളിയിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒരു ശുശ്രൂഷ നടത്താറുണ്ടല്ലോ, ഇത് തന്നെ ആയിരിക്കും അത് എന്ന് അവർ വിചാരിച്ചു.
ഓക്കെ,
അവരാശ്വസിച്ചു,
കുഴപ്പമില്ല.
അവിടെ പിശാച് വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്.
But the same thing applies to baptism of fire.
എന്നാൽ അതേ കാര്യം തന്നെ അഗ്നിസ്നാനത്തെക്കുറിച്ചും സത്യമാണ്.
What is he saying?
എന്താണ് ദൈവം നമ്മോട് പറയുന്നത്?
What is John the Baptist saying?
Yes, നാമം യോഹന്നാനിലൂടെ എന്താണ് പറയുന്നത്?
I can immerse you in water. That's easy.
യോഹന്നാൻ ചെയ്തതും അതാണല്ലോ, എനിക്ക് നിങ്ങളെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്താൻ അനുദവിച്ചു വന്നെങ്കിലേ അത് ചെയ്യത്തുള്ളൂ.
But even if you repent,
എന്നാൽ നിങ്ങൾ എങ്ങനെ അനുദവിച്ചാലും,
this other thing,
രണ്ടാമതൊരു കാര്യമുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്ത.
Immerse you in the fire,
ദൈവത്തിന്റെ തീയെ, തീയിൽ നിങ്ങളെ മുക്കുക, നിമജ്ജനം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയില്ല. എന്നെക്കാളും വലിയ ഒരുവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങളെ അഗ്നിയിൽ സ്നാനപ്പെടുത്തുക.
Forget the word baptism, think of the word immerse.
അതുകൊണ്ട് ബാപ്റ്റിസം എന്നുള്ള അല്ലെങ്കിൽ സ്നാനം എന്നുള്ള പദം നിങ്ങൾ ഒരു നിമിഷം മറന്നിട്ട് മുക്കുക, നിമജ്ജനം ചെയ്യുക, ആ അർത്ഥം വിചാരിക്കുക.
Jesus can put me inside the fire.
കർത്താവായ യേശു, യോഹന്നാൻ ആരെക്കുറിച്ച് പറഞ്ഞു, ആ കർത്താവായ യേശുവിന് എന്നെ അഗ്നിയിൽ എന്നെ മുഴുകിക്കുവാൻ കഴിയും എന്ന്
വിശ്വസിക്കുന്നു.
സമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കലുണ്ടാകുന്ന ഒരു അനുഭവമല്ല, എന്റെ ജീവിതകാലം മുഴുവനും എനിക്ക് ദൈവത്തിന്റെ അഗ്നിയിൽ തന്നെ
കഴിയണം.
എന്റെ ഏതെങ്കിലും ഒരു ഉപദേശ വിഷയത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് വരികിൽ ഞാൻ ദൈവത്തിന്റെ അഗ്നിയിൽ തുടരുന്ന ആ ജീവിതത്തിൽ ആ തെറ്റായ ഉപദേശങ്ങളൊക്കെ തിരുത്തപ്പെടട്ടെ.
I don't want to go inside the refrigerator and get my doctrine straight.
എന്നാൽ ഉപദേശങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ട് ഫ്രിഡ്ജിനകത്ത് കയറി ഐസ് കട്ട പോലെ ഇരിക്കാൻ എനിക്ക് അശേഷം ആഗ്രഹമില്ല എന്ന് നാം പറയണം.
That is how a lot of believers are.
പല വിശ്വാസികളും അങ്ങനെയാണ് എന്ന് ദുഃഖത്തോടെ പറയട്ടെ.
There's a joke in English. If you understand English, you'll understand this.
ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്ക് എളുപ്പം മനസ്സിലാകുന്ന ഒരു തമാശ ഞാൻ പറയാം.
You know that verse which says many are called but a few are chosen.
നിങ്ങൾക്ക് അറിയാമോ ഈ വാക്യം, വിളിക്കപ്പെട്ടവര് അനേകര്, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ.
So there was a little child who went to a meeting.
ഒരു മീറ്റിംഗിൽ പോയ ഒരു കൊച്ചു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്.
Sat at the back of the meeting.
മീറ്റിംഗിൽ അവനെ പുറകിലായിരുന്നത്.
His father didn't go to the meeting.
അവന്റെ അപ്പൻ അന്നത്തെ മീറ്റിംഗിന് പോയില്ല.
His father asked him, what is the subject today?
അതുകൊണ്ട് മീറ്റിംഗിൽ വന്ന് വീട്ടിലിരുന്ന അപ്പനെ ചെന്നപ്പോൾ മോനോട് ചോദിച്ചു, മോനെ ഇന്നത്തെ പ്രസംഗ വിഷയം എന്തായിരുന്നു?
So he said, dad, I couldn't hear very clearly, but I got the verse.
എനിക്ക് പ്രസംഗം മുഴുവൻ അങ്ങനെ അത്ര വ്യക്തമായിട്ടൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം ഞാൻ പുറകിലായിരുന്നത്. പക്ഷേ എനിക്ക് പ്രസംഗത്തിന്റെ വാക്യം കിട്ടി, ടെക്സ്റ്റ് കിട്ടി.
The preacher said, many are cold, but a few are frozen.
അപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വിളിച്ചു CALED എന്നല്ല പറഞ്ഞത്, COLD. പലരും തണുത്തിരിക്കുകയാണ്, എന്നാൽ ചുരുക്കം പേര് തണുത്തുറഞ്ഞിരിക്കുകയാണ്. അതാണ് പ്രസംഗ വിഷയം.
That means they become ice blocks.
അവർക്ക് തണുപ്പുണ്ടെന്ന് മാത്രമല്ല, അവര് ഐസ് കട്ട പോലെ ആക്കി.
I think that child was more right than he realized.
Yana vishwasikkunnathu aa kochu mone avan karuthiyathekkal okka paramarthamaya oru sathyam paranjathu.
It's really true. I've seen so many churches, many are cold and a few are frozen.
Pala sabhagale kurichum ee baalanne prasthavana aavarthichu paranjal adu thamashayirikkilla adu sathyamayirikkum. പലരും തണുത്തിരിക്കുന്നു, ചുരുക്കം ചിലർ തണുത്തുറഞ്ഞിരിക്കുന്നു. അവരുടെ ഉപദേശമെല്ലാം പക്ഷേ
കൃത്യമാണ്.
അവരെ കുഞ്ഞുങ്ങളായിട്ട് മാമോദിസമുക്കുമൊന്നുമല്ല, അവർ പ്രായമായി കഴിഞ്ഞ് വെള്ളത്തിൽ മുക്കി തന്നെയാ പിതാവിന്റെയും പുത്രനെയും
പരിശുദ്ധാത്മാവിന്റെയും.
അവർ ചിലരിപ്പോൾ അന്യഭാഷ
സംസാരിക്കുന്നവരുമാണ്.
എന്നാൽ ഒരു കുഴപ്പമേ ഉള്ളൂ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ തീയില്ല. മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവത്തിന്റെ അഗ്നി അവർ കാണുമ്പോൾ നാദാവിനെയും അബിഹുവിനെയും പോലെ ദൈവത്തിന്റെ അഗ്നിയുടെ സ്ഥാനത്ത് സ്വന്തമായി ഉണ്ടാക്കുവാൻ
ശ്രമിക്കുകയാണ്.
ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ തുടർന്ന് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് നാം കാണാതെ പോകരുത്. അവരിത് ചെയ്തപ്പോൾ നാം കാണുന്നത് രണ്ടാമതൊരു പ്രാവശ്യം സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ അഗ്നി വന്നു എന്നാണ്. രണ്ടാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
But this time it didn't consume the burnt offering, it consumed Nadab and Abihu.
അവിടെ ഏറ്റവും സങ്കടകരമായി നാം വായിക്കുന്ന കാര്യം യാഗവസ്തുവിനെ അല്ല ദൈവത്തിന്റെ ആജ്ഞ ദഹിപ്പിച്ചത്, അന്യാജ്ഞ കത്തിച്ച നാദാബിനെയും അബിഹുവിനെയുമാണ്.
And when Aaron lost his two sons who tried to play the fool with God,
ദൈവത്തെ കബളിപ്പിക്കുവാൻ പരിഹസിക്കുവാൻ ശ്രമിച്ച തന്റെ രണ്ടാൺമക്കളെ നഷ്ടപ്പെട്ട അഹരോൻ,
Moses called Aaron and said,
അഹരോനെ വിളിച്ചിട്ട് മോശ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
Leviticus 10:3.
10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ലേവ്യ പുസ്തകം.
This is what the Lord said.
യഹോവയായ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്.
I will be treated as holy by those who come near me.
എന്നോട് അടുത്ത് വരുന്നവരിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്നെ പവിത്രമായി വിശുദ്ധമായി കരുതാത്തവർക്കൊന്നും എന്റെ അടുക്കൽ വരുവാൻ
കഴിയില്ല.
എന്റെ അഗ്നിയെ അനുകരിക്കുവാൻ അതിനെ ലഘുവായി എടുക്കുവാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ മോശ പറഞ്ഞതാണ്.
Don't try to get honor before people by trying to show that you've also got the fire.
നിനക്കും ദൈവത്തിന്റെ അഗ്നി ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ അടുക്കല് നാം അഭിനയിക്കരുത്.
And it says Aaron just kept silent.
അഹരോൻ നിശബ്ദനായിരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്.
But haven't you seen people do this?
പലരും ഈ കാര്യം തന്നെ ചെയ്യുന്നതായി നാം കണ്ടിട്ടില്ലേ?
When they pray, they try to get very emotional and pray with a certain type of style to try and produce some artificial fire.
പലരും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഉള്ള ദൈവത്തിന്റെ തീയിൽ നിന്നല്ല മറിച്ച് അവർ പ്രത്യേക തരത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരു പ്രത്യേക നിലയിൽ ദൈവത്തിന്റെ തീ അവരിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് ഒരു ബോധ്യം കൊടുക്കുവാനുള്ള പരിശ്രമം.
To stir up all the people there.
ഒരു മീറ്റിംഗിലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഇളക്കുവാൻ, വൈകാരികമായി അവരെ ഒന്ന് ഇളക്കുവാനുള്ളതായിരിക്കുന്ന അഭിനയങ്ങൾ, മനുഷ്യ പരിശ്രമങ്ങൾ.
I've seen it.
ഞാൻ പല സമയത്തും ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്.
I've seen it. In our churches,
നമ്മുടെ സഭകളിലും അത്തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
How do we know that it's not genuine?
അത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ തീ അല്ല എന്ന് നാം എങ്ങനെയാണ് അറിയുന്നത്?
Because that person doesn't pray like that when he's praying alone in his room.
ഞാനത് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ആ സഹോദരനോ സഹോദരിയോ തനിയെ വീട്ടിലെ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്.
See, when he's praying alone in his room,
മുറിയിൽ തനിയെ ഇരുന്ന് ആ സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ,
he doesn't pray with his vibration in his voice like he does in the meeting.
തന്റെ ശബ്ദത്തിൽ ഒരു പതർച്ചയോടുകൂടി അങ്ങനെ ഒരു ആത്മീയ പരിവേഷത്തോടുകൂടി ഒന്നും അല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്.
That is natural.
അവിടെ സ്വാഭാവികമായി പ്രാർത്ഥിക്കുകയാണ്.
Be careful about these substitutes for the fire of God.
ദൈവത്തിന്റെ അഗ്നിക്ക് പകരമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു ജാഗ്രതയുള്ളവരായിരിക്കണം.
There is such a tremendous desire in us for the honor of men.
മനുഷ്യരുടെ മാനത്തിനായിട്ട് അത്യധികമായിരിക്കുന്ന വാഞ്ച നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്.
That is Nadab and Abihu have it.
നാദാമിന്റെയും അബിഹുവിന്റെയും കാര്യത്തിലും നാം അത് തന്നെയാണ്
കാണുന്നത്. When they saw the fire there, they said, we must also do something to show we have also got the fire.
അല്പം മുൻപ് ദൈവത്തിന്റെ അഗ്നി യാഗപീഠത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നാമും അങ്ങനെ ചെയ്യുവാൻ നമുക്കും കഴിയണം എന്നുള്ള ചിന്ത മനുഷ്യരുടെ മാനം അവരെയും.
They hear somebody prophesying, thus said the Lord.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചക ശബ്ദം അവരാരിൽ നിന്നെങ്കിലും കേൾക്കുമ്പോൾ,
people must recognize that I can also prophesy.
എനിക്കും പ്രവചിക്കാൻ കഴിയുമെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ള ചിന്ത അവർക്ക് വരുന്നു.
They also close their eyes and change their voice and say, thus said the Lord.
അവർ കണ്ണുകളടച്ചിട്ട് ശബ്ദമൊക്കെ മാറ്റിയിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഒക്കെ വിറയലോടെ സംസാരിക്കാൻ തുടങ്ങും.
Why doesn't God smite them dead like he smote Nadab and Abihu dead?
നദാബിനെയും അബിഹുവിനെയും ദൈവത്തിന്റെ അഗ്നി അവരെ കൊന്നതുപോലെ ഇങ്ങനെ അനുകരിക്കുന്നവരെ ദൈവം എന്തുകൊണ്ടാണ് ഉടനെ തൽക്ഷണം ശിക്ഷിക്കാത്തത്?
I think because very few people will be left if God deals like that today.
എന്റെ ചിന്ത ദൈവം ആത്തരത്തിലുള്ളതായിരിക്കുന്ന കർശനമായ ശിക്ഷ നടപടി തുടർന്നിരുന്നെങ്കിൽ സഭകളിലൊക്കെ കാര്യമായിട്ട് ആരും കാണത്തില്ല, കസേരയൊക്കെ ഒഴിഞ്ഞു കിടന്നേനെ.
But in the beginning of a movement, God is always very
എന്നാൽ സഭയുടെ ആദ്യ നാളുകളിലെ പോലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിലെ പോലെ എപ്പോഴും ദൈവം ആ തുടക്കത്തിൽ വളരെ കർക്കശതയോടെ ദൈവം
പെരുമാറും.
ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രയേലിന്റെ തുടക്ക നാളുകളെ കുറിച്ചാണ് നാം ലേവ്യർ 9:10 വായിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അത്ര കർക്കശതയോടെ രണ്ടുപേരോട്
ഇടപെട്ടത്.
എന്നാൽ ദൈവത്തിന്റെ നിലവാരം, ദൈവത്തിന്റെ മാനദണ്ഡം അവിടെ കാണുന്നുണ്ട്.
Don't duplicate the fire.
ദൈവത്തിന്റെ ആജ്ഞയെ ഒരിക്കലും അനുകരിക്കുവാൻ
ശ്രമിക്കരുത്.
ഒരിക്കലും അനുകരിക്കാതിരിക്കുക.
Don't seek honor from men.
മനുഷ്യരുടെ മാനം അന്വേഷിച്ച് അനുകരണത്തിന്
തുടരുക.
നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആജ്ഞ ഉണ്ടെന്നുള്ളത് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട.
Come to me and humble yourself and I will baptize you in fire.
ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? നിന്നെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി എന്റെ അടുക്കൽ വന്നാൽ എന്റെ അഗ്നി കൊണ്ട് നിന്നെ സ്നാനപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. പ്രസംഗകർക്കും അതേ കാര്യം ചെയ്യുവാൻ സാധ്യമാണ്.
ഐ ഫൈൻഡ് ടുഡേ അമംഗ് 90% ഓഫ് ടുഡേസ് ക്രിസ്ത്യൻസ് ദേ കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എലോക്വൻസ് ആൻഡ് അനോയിന്റിംഗ്.
90%-ൽ അധികം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവവചനം പ്രസംഗിക്കുന്നവരെ അവർ മാറി മാറി കേൾക്കുമ്പോൾ വാചാലത, വാക്ചാതുര്യം, ദൈവത്തിന്റെ അഗ്നി ഇത് തമ്മിൽ വേർതിരിച്ചറിയുവാൻ കഴിയാത്തവരാണ് ബഹുഭൂരിപക്ഷവും.
Someone who can speak beautifully in a particular language, flowery language and this, that and the other entertaining way, they think, oh, he's anointed.
മനോഹരമായിരിക്കുന്ന ഭാഷാ ശൈലികൾ ഉപയോഗിച്ച് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അളവിൽ സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും കണ്ടാൽ ദൈവത്തിന്റെ അഭിഷക്തനാണ്, ദൈവത്തിന്റെ അഗ്നിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകുന്ന ഭൂരിപക്ഷം വിശ്വാസികൾ.
If that same pastor or preacher were a politician, he would have been preaching in politics also in the same way.
ആ പാസ്റ്ററോ ആ ഒരു പ്രസംഗിയോ രാഷ്ട്രീയത്തിലായിരുന്നു വരിയില് ഇതേ ഉത്സാഹത്തോടെ, ഇതേ ശുഷ്കാന്തിയോടെ രാഷ്ട്രീയ മീറ്റിംഗിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു.
Haven't you seen some politicians who can hold grip people for 2 hours with their lectures?
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചിലർ നേരിട്ട് കണ്ടിട്ടുണ്ടാവും 2 മണിക്കൂർ അതിലധികമോ ആയിരക്കണക്കിന് ജനങ്ങളെ ശ്വാസം അടക്കി പിടിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ശക്തിയും കഴിവുമുള്ളവർ. ഒരു മിനിറ്റ് പോലും ജനങ്ങളുടെ ശ്രദ്ധ പതറിപ്പോകാതെ അത്രയധികം വാചാതിര്യമുള്ള മനുഷ്യർ. അത് ദൈവത്തിന്റെ അഭിഷേകമാണോ? അത് മനുഷ്യന്റെ അവന്റെ പ്രാണന്റെ ശക്തിയാണ്, സോൾ പവറാണ്.
One of the greatest needs today is to distinguish between soul power and Holy Spirit power.
ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാം. ഒരു മനുഷ്യന്റെ മാനസിക തലങ്ങളിലുള്ള ശക്തി, പ്രാണന്റെ ശക്തി, മറിച്ച് ദൈവാത്മാവിന്റെ ശക്തി, ഇത് തമ്മിൽ തിരിച്ചറിയേണ്ട കഴിവാണ്.
ഹ്യൂമൻ ഫയർ ആൻഡ് ഗോഡ്സ് ഫയർ.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാനുഷികമായിരിക്കുന്ന അഗ്നി, ദൈവത്തിന്റെ അഗ്നി, ഇത് രണ്ടും വ്യത്യസ്തമാണ്.
You know, when you think of the tabernacle,
സമാഗമന കൂടാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
എക്സോഡസ് ചാപ്റ്റർ 40,
പുറപ്പെടുന്ന പുസ്തകം 40-ാം അധ്യായം.
We read here that every single thing in this tabernacle was constructed, chapter 40 verse 16, all was done exactly as the Lord commanded Moses.
പുറപ്പെടുന്ന പുസ്തകം 40-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ എല്ലാം മോശ കൃത്യമായിട്ട് ചെയ്താണ് സമാഗമന കൂടാരത്തിന്റെ പണി തീർത്തത്.
You know, the tabernacle was built because God said, Let them make a sanctuary for me to dwell in their midst. Exodus 25 verse 8.
പുറപ്പെടുവസ 25 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് ഒരു കൂടാരം ഉണ്ടാക്കട്ടെ എന്ന് ദൈവം പറഞ്ഞതനുസരിച്ചാണ് മോശെ ചെയ്തത്.
ഇറ്റ്സ് എ പിക്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രമാണത്.
ദാറ്റ് ഈസ് ആക്ച്വലി ദ വേർഡ് ഇൻ ജോൺ 1:14. ദ വേർഡ് ബിക്കേം ഫ്ലെഷ് ആൻഡ് ടാബർനാക്കിൾഡ് ഇൻ അവർ മിഡ്സ്റ്റ്.
യോഹന്നാന സുവിശേഷം 1:14 പതിനാലാം വാക്യത്തിൽ അതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതിന് ടാബർനാക്കിൾ ചെയ്തു വസിച്ചു എന്നുള്ള അതേ അർത്ഥമാണ്.
ഇറ്റ്സ് എ പിക്ചർ ഓഫ് ദ ചർച്ച്.
അത് യേശുവിന്റെ മാത്രമല്ല സഭയുടെയും ഒരു ചിത്രമാണ്.
ബോഡി ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഈസ് ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ്.
യേശുവിന്റെ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ, അത് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ നിവാസമാണ്.
ഇറ്റ് ഇസ് ദ പിക്ചർ ഓഫ് യു ആൻഡ് മീ ഇൻഡിവിജ്വൽ ബിലീവേഴ്സ്, ദ ടാബർനാക്കിൾ ഓർ ടെമ്പിൾ ഓഫ് ഗോഡ്.
വ്യക്തിപരമായി ഞാനും നിങ്ങളും നാം ഓരോരുത്തരെയും സൂചിപ്പിക്കുന്ന വിഷയമാണത്. നാം ദൈവത്തിന്റെ നിവാസമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്.
When it says here, everything was as the Lord commanded.
ഇവിടെ നാം കാണുന്നത് കർത്താവ് കൽപ്പിച്ചതുപോലെ 16 വാക്യം എല്ലാം അതുപോലെ തന്നെ ചെയ്തു.
We can say this is a picture of a believer who's got all his doctrines correct, everything exactly as the Lord has taught in his scripture.
നവൽപ്പനേരത്തെ ഇന്ദിച്ചതുപോലെ സകല വിശ്വാസ വിഷയങ്ങളിലും തെറ്റ് ഇല്ലാതെ ശരിയായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ നിങ്ങൾ ചിന്തിക്കുക.
The church where all the doctrines are right.
എല്ലാ ഉപദേശ വിഷയങ്ങളും സത്യമായി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സഭ.
That's good.
അത് നല്ല കാര്യമാണ്.
ബട്ട്
എന്നാൽ
ഈവൻ ദ ഫിലിസ്റ്റൈൻസ് കുഡ് ഹാവ് മെയ്ഡ് എ ടാബർനാക്കിൾ എക്സാക്ട്ലി ലൈക്ക് ദിസ്.
എന്നാൽ ദൈവജനത്തിന്റെ ശത്രുവായിരുന്ന ഫിലിസ്തീർക്ക് പോലും മോശമുണ്ടാക്കിയ സമാധാന കൂടാരം പോലെ വേറൊന്നുണ്ടാക്കുവാൻ കഴിയുമായിരുന്നു.
കോപ്പി ഓഫ് എക്സഡസ്
പുറപ്പാട് പുസ്തകത്തിന്റെ ദൈവം മോശയ്ക്ക് നൽകിയതായിരിക്കുന്ന അതിന്റെ ആ മാർഗരേഖ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരും അതുപോലെ ഒരു കൂടാരം
ഉണ്ടാക്കുമായിരുന്നു.
നമ്മൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇന്നും സമാധാന കൂടാരം കൃത്യമായി ദൈവം പറഞ്ഞ പോലെ ഉണ്ടാക്കാം. കാരണം അതിന്റെ അളവുകളും എല്ലാം ഇതിനകത്ത് വിശദമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നാം എന്താണ് വായിക്കുന്നത്? ആ പുസ്തകത്തിന്റെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്.
On all their journeys, the cloud of the Lord was on the tabernacle, and there was fire on the tabernacle by night in the sight of all the house of Israel.
ഇസ്രായേൽ മക്കളുടെ സകല പ്രയാണ കാലങ്ങളിലും പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, എന്നാൽ രാത്രിയിൽ ആ നിവാസത്തിന്റെ മേൽ അഗ്നി ഉണ്ടായിരുന്നു.
There was something about the tabernacle which you cannot reproduce.
നിങ്ങൾക്ക് സമാഗമന കൂടാരത്തിന്റെ ആ മറ്റ് ഉപകരണങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകരിക്കാൻ കഴിയും, പക്ഷേ ഏതോ ഒരു കാര്യം നമുക്ക് ആർക്കും അനുകരിക്കാൻ
കഴിയും.
അത് സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ
ആത്മയാണ്.
ആ കൂടാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന്റെ
ആത്മയാണ്.
അങ്ങനെയാണെങ്കിൽ ഒരു സഭയുടെ, ഒരു പുതിയനിയമ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്?
ആർ ദ ഡോക്ട്രിൻസ് ഇമ്പോർട്ടന്റ്?
ഉപദേശ വിഷയങ്ങൾ പ്രാധാന്യമുള്ളവയല്ലേ?
Sure, it says Moses had to do everything as the Lord commanded. It is repeated about 25 times in these two chapters.
നിശ്ചയമായും ഒടുവിലത്തെ രണ്ട് അധ്യായങ്ങളിൽ 25 ലധികം തവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. മോശ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു.
Doctrine is important.
അതുകൊണ്ട് ഉപദേശം വളരെ പ്രധാനമാണ്.
At the end of all that, if there is no fire,
എന്നാൽ ശരിയായ ഉപദേശങ്ങളെല്ലാം നമുക്ക് ഉണ്ടായതിനു ശേഷവും ദൈവത്തിന്റെ തീ അവിടെ ഇല്ലെന്ന് വരികില്ല.
And even the Philistines can make it.
അങ്ങനെയാണെങ്കിൽ ഫിലിസ്തീൻ ഉണ്ടാക്കുന്ന ഒരു കൂടാരത്തിൽ നിന്ന് വ്യത്യസ്തതയാണ് നമ്മുടെ.
There is no difference between the Philistine tabernacle and the Israeli tabernacle.
ദൈവത്തിന്റെ തീയില്ലാത്ത ഒരു കൂടാരമാണെന്ന് ഒരിക്കൽ നമുക്ക് പറയാം. ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കിയ കൂടാരവും ഫിലിസ്തീൻ കൂടാരവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന്.
See, two assemblies can have exactly the same doctrine.
രണ്ട് സഭകൾക്ക് ഒരേ നിലയിലുള്ളതായിരിക്കുന്ന നല്ല ഉപദേശങ്ങൾ ഉണ്ടാകുക സാധ്യമാണ്. എല്ലാ കാര്യങ്ങളിലും രണ്ട് സഭകൾ ഉപദേശപരമായി ഒരുപോലെ തന്നെയാണ്. അങ്ങനെയായിരിക്കെ തന്നെ ഒരു സഭ ദൈവത്തിന്റെ ആത്മാവിനാൽ കത്തുന്ന സഭയായിരിക്കുമ്പോൾ മറ്റേ സഭ ഐസ് കട്ട പോലെ തണുത്തതായിരിക്കുവാനും
കഴിയും.
നമ്മുടെ സഭയിൽ തന്നെയുള്ളതായിരിക്കുന്ന രണ്ട് വിശ്വാസികളുടെ കാര്യം ചിന്തിച്ചു നോക്കുക. രണ്ട് സഹോദരന്മാരോ രണ്ട് സഹോദരിമാരോ, അവരുടെ ഉപദേശങ്ങൾ എല്ലാം ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല.
നോ ഡിഫറൻസ്,
ഒരു
വ്യത്യാസവും.
രണ്ടുപേരും വളരെ നിർമ്മലമായ പാപം വെറുത്തുകൊണ്ടുള്ള ജീവിതമാണ്.
They're not worldly, they don't go to the filthy movies and do dirty things. No.
അവർ ലോകക്കാരെ പോലെ മോശമായ സിനിമകൾ കാണാനോ മറ്റ് തെറ്റായ ഒരു കാര്യത്തിനും പോകുന്നവരല്ല.
One brother is immersed in fire and the other brother is cold as ice.
എന്നാൽ ഒരു സഹോദരൻ ദൈവത്തിന്റെ അഗ്നിയുടെ കീഴിലാണ് അഗ്നി അവന്റെ ഉള്ളിൽ കത്തുന്ന മറ്റേ വ്യക്തി ഐസ് പോലെ തണുത്തവനാണ്.
Which is the mark of God's presence?
ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളം എന്താണ്?
The fire.
ദൈവത്തിന്റെ തീയാണ്.
Always the fire.
എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്, അഗ്നിയാണ് അതിന്റെ അടയാളം.
God taught Moses that in Exodus chapter 3.
പുറപ്പെട്ട ദിവസം മൂന്നാം അധ്യായത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ദൈവം തന്റെ ദാസനായ മോശയ്ക്ക് ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തു.
You know, for 40 years he'd been pasturing the flock of Jethro in the desert and he'd seen thousands of bushes.
40 വർഷങ്ങൾ മരുഭൂമിയിൽ യിത്രോവിന്റെ ആടുകളെ മേയ്ച്ചുകൊണ്ടിരുന്ന മോശ എത്രയോ മുൾപ്പടപ്പുകൾ കണ്ടിട്ടുണ്ട്.
But one day we read in Exodus 3:2 he saw a bush that was on fire.
എന്നാൽ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, ഒരു ദിവസം പതിവ് പോലെ ആടുകളുമായിട്ട് അവൻ യാത്ര ചെയ്യുമ്പോൾ ഒരു മുൾച്ചെടി കണ്ടു. ഒരു വ്യത്യാസമുണ്ടായിരുന്നു, അത് തീ കത്തുന്നതാണ്.
He was not impressed by the size of the bush or the shape of the bush. It was on fire.
ആ മുൾച്ചെടിയുടെ വലിപ്പമോ അതിന്റെ ഭംഗിയോ ഇതൊന്നുമല്ല മോശയുടെ ശ്രദ്ധ ആകർഷിച്ചത്. ഈ ഒറ്റ കാര്യമായിരുന്നു, ഈ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 40 വർഷങ്ങൾക്ക് ശേഷം,
when he is blessing the children of Israel in Deuteronomy 33,
ആവർത്തന പുസ്തകത്തിന്റെ 33 അധ്യായത്തിൽ വാർദ്ധക്യത്തിൽ ലോകത്തിലെ അവസാന സമയത്ത് ഈ മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
Blessing the different tribes of Israel.
ഇസ്രായേലിന്റെ വിവിധ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവപുരുഷനായ മോശയുടെ വാക്കുകൾ.
He was blessing Joseph, verse 13.
ജോസഫിന്റെ മേലുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ 33 അധ്യായത്തിന്റെ 16 വാക്യം.
He finally comes in verse 16 to say, may he have the favor of him who dwelt in the bush.
അവിടെ നാം വായിക്കുന്നത് എന്താണ്? മുൾപടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസഫിന്റെ ശിരസിന്മേൽ വരട്ടെ.
That means for 40 years in Moses' mind when he thought of God as the one who dwelt in the bush.
മുൾപ്പടർപ്പിൽ കത്തുന്ന തീയ താൻ കണ്ടതിന് ശേഷം 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. മരണത്തോടടുത്തിരിക്കുന്ന മോശയുടെ മനസ്സിൽ അപ്പോഴും കത്തി നിൽക്കുന്നത് താൻ 40 വർഷം മുൻപ് കണ്ട മുൾപ്പടർപ്പിന്റെ ചിത്രമാണ്.
He saw a bush on fire and he never forgot it for 40 years.
തീ കത്തി നിൽക്കുന്നതായിരിക്കുന്ന ആ മുൾപ്പടർപ്പ് ഒരിക്കൽ അവൻ കണ്ടു, അവന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോകാതെ ആ ചിത്രമുണ്ടായിരുന്നു.
If you're a young man or a young woman on fire for God,
കർത്താവിന്റെ തീ കൊണ്ട് ജ്വലിക്കുന്നതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ സഹോദരനോ സഹോദരിയോ നീ ആണെങ്കിൽ,
people may argue with you but they won't forget you.
നിങ്ങളോട് ഒരുപക്ഷെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ആളുകൾ തർക്കിച്ചെന്ന് വരാം, പക്ഷേ അവർക്ക് നിങ്ങളെ മറക്കുവാൻ കഴിയില്ല.
criticize you, say all types of evil about you.
നിങ്ങളെ വിമർശിക്കുകയും നിങ്ങളെക്കുറിച്ച് ധാരാളം തിന്മ അവർ പറയുകയും ചെയ്തെന്ന് വന്നേക്കാം.
40 years later they'll remember, I remember a saintly man, a saintly woman I met 40 years ago.
എന്നാൽ 40 സംവത്സരങ്ങൾ കഴിഞ്ഞാലും അവർ ഒരു കാര്യം മറക്കില്ല. അവരിങ്ങനെ പറയും, 40 വർഷം മുൻപ് ദൈവഭക്തിയുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു ചെറുപ്പക്കാരിയെ ഞാൻ കണ്ടത് ഓർക്കുന്നു.
That must be the passion of your life.
നിങ്ങളുടെ ഹൃദയത്തിന്റെ അത്യധികമായ വാഞ്ച ഇതായിരിക്കട്ടെ.
Not, oh, I remember one young fellow who used to come first in the class.
ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പിൽക്കാലത്ത് ആരെങ്കിലും പറയണമെന്നല്ല.
That's what you want people to say.
മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഓർക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
Or I know one person who used to wear good clothes when they came.
അന്ന് പഠനകാലത്ത് നല്ല വസ്ത്രങ്ങൾ, ഏറ്റവും നല്ല ഫാഷനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
I don't want people to remember me like that.
ആ വിധത്തിൽ ഒന്നും എന്നെ ആളുകൾ ഓർക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല.
I want people to remember that they met a man who was on fire for God.
ദൈവത്തിന്റെ തീ കൊണ്ട് ജ്വലിച്ച് പ്രകാശിച്ച ഒരുവനെ അവർ കാണണം, അവരത് ഓർക്കണം, അതാണ് എന്റെ
ആഗ്രഹം.
കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മുഴുവനും ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന ഉത്കടമായിരിക്കുന്ന വാഞ്ചയുള്ള ഒരു
വ്യക്തിയായിരിക്കാം.
നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്.
Even if you can't preach well,
നിങ്ങൾക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിലും,
don't come first in the class,
ക്ലാസ്സിൽ നിങ്ങൾ ഒന്നാമന ആയിട്ട് വന്നില്ലെങ്കിലും,
people will never forget you.
ആളുകൾക്ക് നിങ്ങളെ മറക്കുവാൻ സാധ്യമല്ല. മോശയെ പോലെ,
yeah, I remember there was a man, God was with him.
ഞാൻ ഒരു മനുഷ്യനെ ഓർക്കുന്നു, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു.
I met a man once who told me that when he was very very young, he saw Sadhu Sundar Singh.
ഒരിക്കൽ ഞാൻ കണ്ട ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അദ്ദേഹം നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ സാധു സുന്ദർ സിംഗിനെ നേരിട്ട് കണ്ട
വ്യക്തിയാണ്.
1929ലാണ് സാധു സുന്ദർ സിംഗ് മരിച്ചുപോയത്.
ഞാൻ
കണ്ട ആ വ്യക്തി അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാലനായിരുന്നു.
I remember one thing about that man.
എന്നോട് സംസാരിച്ച വ്യക്തി പറഞ്ഞത് സാധു സുന്ദർ സിംഗിനെ കുറിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ദൈവ മനുഷ്യന്റെ കണ്ണുകളിൽ വിളങ്ങിയതായിരിക്കുന്ന നിർമ്മലത, പരിശുദ്ധി, അത് അവന് മറക്കാൻ കഴിയുന്നില്ല.
We have all looked at so much impurity with our eyes that there is impurity in our eyes.
നമ്മുടെ പ്രായം എന്തുതന്നെയാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ അശുദ്ധമായ ഒത്തിരി കാര്യങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകളെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കണ്ണുകൾ ഇപ്പോഴും ഓരളവിൽ
ശുദ്ധിയില്ലാത്തതാണ്. 14-15
വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോഴാണല്ലോ സുന്ദർ സിംഗ് യേശുവിന്റെ ദർശനം ലഭിച്ചവനായത്. അതിനു മുൻപ് നിശ്ചയമായി അവന്റെ കണ്ണുകൾ തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം
ഹി ഹാഡ് ലുക്ക്ഡ് സോ മച്ച് ഇൻ ടു ദ ഫേസ് ഓഫ് ഗോഡ്,
ദൈവത്തിന്റെ മുഖത്തേക്ക് ധാരാളം സമയം നോക്കുന്നത് വഴി
the fire of God had burnt away the impurity, just like the fire burnt the impurity from Isaiah's lips.
യെശയ്യാവിന്റെ അധരങ്ങളിൽ നിന്നും അശുദ്ധിയെ തുടച്ചു നീക്കിയ ദൈവത്തിന്റെ ആ അതേ കനൽ, അതേ അഗ്നി സാധു സുന്ദർ സിംഗിന്റെ കണ്ണുകളെ നിർമ്മലമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I have never forgotten that.
ആ സ്നേഹിതനോട് പറഞ്ഞ സാക്ഷ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.
You know, God can do that for you.
നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവിന് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയും എന്ന് നിങ്ങൾ
അറിയണം. Burn the impurity out of your eyes.
നിങ്ങളുടെ കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന അശുദ്ധിയെ കത്തിച്ചു കളയുവാൻ
ദൈവത്തിന്.
നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിരിക്കുന്ന അശുദ്ധിയെ കത്തിച്ച് നിങ്ങളുടെ ശുദ്ധി നീക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ സംസാരത്തിലെ അശുദ്ധിയെ നീക്കുവാൻ ദൈവത്തിന് കഴിയും.
Make you like a burning bush.
ഒരു കത്തുന്ന മുൾച്ചെടി പോലെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും.
പോസിബിൾ ഇൻ ദ ന്യൂ കവനന്റ്.
പുതിയ ഉടമ്പടിയുടെ കീഴിൽ അത്തരമൊരു ജീവിതം സാധ്യമാണ്.
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ഫ്യൂ പീപ്പിൾ, ഇറ്റ്സ് ഫോർ എവരിബഡി.
അവിടെയും ഇവിടെയും ചുരുക്കം പേർക്ക് വെച്ചിരിക്കുന്ന ഒരു അസാധാരണ ജീവിതമല്ലിത്. നാം ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശു യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, പഴയ നിയമം എന്ന് പറയുന്നത് ചുരുക്കം പേർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അന്നത്തെ ദൈവത്തിന്റെ അഗ്നി ചിലർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു.
Now, like Joel prophesied, this is for everybody, the promises unto you and to your children and in any country whom the Lord calls.
എന്ന് കൊസ്നാളിൽ സംസാരിക്കുന്ന പത്രോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യോവൽ പ്രവാചൻ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം ഈ തീയ എല്ലാ ദേശത്തുമുള്ള വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ സകലക്കുമുള്ളതെന്ന് പത്രോസ് പറഞ്ഞ ആ കാര്യം നിങ്ങളെയും എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ്. നമുക്ക് തലയിൽ വണക്കാം, പ്രാർത്ഥിക്കാം.
യു നോ, ഇറ്റ്സ് നോട്ട് ബൈ എക്സൈറ്റ്മെന്റ് ഓർ emotionally working ourselves up that we're going to get the fire of God.
ദൈവത്തിന്റെ അഗ്നി നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ലഭിക്കാൻ പോകുന്നത് വൈകാരികമായി ഇളക്കപ്പെരുക്കത്തിലൂടെയോ പ്രത്യേകമായിരിക്കുന്ന നമ്മുടെ പ്രയത്നം കൊണ്ടോ അല്ല.
Will you make a prayer that in these 2 or 3 days God himself will immerse you in fire?
ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ കണ്ണുകളുടെ മുൻപിൽ നാം നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ഇന്ന് നാളെ മറ്റന്നാളെ പിരിയുന്നതിന് മുൻപേ അവിടുത്തെ അഗ്നി കൊണ്ട് അവിടുന്ന് നമ്മെ സ്നാനപ്പെടുത്തണമെന്ന് എത്ര പേർ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും.
A simple prayer.
ലളിതമായ ഒരു പ്രാർത്ഥന.
Lord, I want to be like that burning bush all my life.
കർത്താവേ, ഇനിയുള്ള എന്റെ ജീവിതകാലം മുഴുവനും ആ മുൾപടർപ്പിനെ പോലെ ആയിരിക്കാൻ എനിക്ക്
ആഗ്രഹമുണ്ട്.
എന്റെ യൗവനകാലം മുതൽ ഒരു 100 വയസ്സുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നാൽ ആ കാലം മുഴുവനും ഞാൻ ദൈവത്തിന്റെ തീയുള്ളവനായിട്ട് എനിക്ക് ജീവിക്കണം.
Help me, Lord.
അതിനെന്നെ സഹായിക്കണമേ എന്റെ കർത്താവേ.
Forgive me for glorying in just living a clean, good life.
ഒരു നല്ല ജീവിതം, ഒരു ശുദ്ധിയുള്ള ജീവിതം കേവലം അതുമാത്രം നയിച്ച് അതിൽ പ്രശംസിച്ചു പോയതെന്നോട് ക്ഷമിക്കണേ കർത്താവേ.
Set me on fire, Lord.
കർത്താവേ, അങ്ങന്റെ മേൽ അവിടുത്തെ തീ അയക്കണമേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ ആമേൻ.
Amen. Amen.